Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Chandogya Upanishad, Spiritual Discourse in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
स्मरो भाव आकाशाभ्यः तस्मात् यद्यपि बहु आसीरन् न स्मरन्दो नैव ते कथञ्जनस्मेहो न मन्यैरन् न विजानीरन् यदा भवते स्मरेयुः अथ श्रुयुः അഥ മന്വീരൻ അഥ വിജാനീരൻ സ്മരേണ വൈ പുത്രാൻ വിജാനാതി സ്മരേണ പശൂൻ സ്മരം ഉപാസ്യതി സ്വയം സ്മരം ബ്രഹ്മിത്യുപാസ്തേ യവസ്മരസ്യ ഗതം തത്രസ്യ യഥാ കാമചാരോ ഭവതി യസ്മരം ബ്രഹ്മേത്യുപാസ്തേ അസ്തി ഭവോ സ്മരാദ് ഭൂയൈതി സ്മരാദ് മാവ ഭൂയോ അസ്തീതി തന്നെ ഭവാൻ ബ്രവീതു ഇതി സ്മരോ ആകാശഭ്യ സ്മരണ സ്മരോ അന്ധകർണ ധർമ്മ സ്മരം എന്ന് പറഞ്ഞാൽ സ്മരണമാണ്, അത് അന്ധകർണ ധർമ്മമാണ്. മുമ്പ് അന്ധകരണ ധർമ്മത്തെ കുറിച്ച് പറഞ്ഞു. ആദ്യം മനസ്സിനെ കുറിച്ച് പറഞ്ഞു, ചിത്തത്തെ കുറിച്ച് പറഞ്ഞു, വിജ്ഞാനം. ഇനിയിപ്പോ ആശയെ കുറിച്ച് പറയാൻ പോകുന്നു. ഇതെല്ലാം അന്ധകരണ ധർമ്മങ്ങളാണ്. ഇതിനിടയ്ക്ക് പഞ്ചഭൂതങ്ങൾ വന്നു. ആദ്യം വിജ്ഞാനം വരെയുള്ള കാര്യങ്ങൾ പറഞ്ഞു, ഇടയ്ക്ക് പിന്നെ വിഷയം മാറി. അത് കഴിഞ്ഞ് വീണ്ടും അന്ധകരണ ധർമ്മത്തിലേക്ക് വരുന്നു. ഇടയ്ക്ക് മറ്റു ചില വിഷയങ്ങൾ വന്നു. അതുകൊണ്ട് ഇതൊരു തുടർച്ചയല്ല. തുടർച്ചയാണെങ്കിൽ ഇത് തന്നെ ഒരു ഭാഗത്ത് ചേർന്നു. വിജ്ഞാനം, മനസ്സ്, ചിത്തം, അതിനോടൊപ്പം വരണം സ്മരണം. കാരണം അത് എല്ലാം ഒരുമിച്ച് വരുന്നതാണ്. ഭൂതങ്ങളെല്ലാം വേറെ ഒരുമിച്ച് ഇവിടെ അങ്ങനെ ഒരു ക്രമത്തെ സ്വീകരിക്കുന്നുണ്ട്. അങ്ങനെ തുടക്കത്തിൽ പറഞ്ഞത് അങ്ങനെ ഒരു ക്രമത്തെ നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. അല്ലെങ്കിൽ പിന്നെ ആകാശം കഴിഞ്ഞ് പിന്നെ എന്താ സ്മരണയെ കുറിച്ച് പറഞ്ഞത്? സ്മരണ ചിത്തത്തോട് ചേർന്ന് വരേണ്ടതാണ്, അല്ലെങ്കിൽ മനസ്സിനോട് വിജ്ഞാനത്തോട് ചേർന്ന് വരേണ്ടതാണ് ചോദിക്കും. അതിന് സമാന സ്വഭാവമുള്ളത് ഒരു ക്രമത്തിൽ വരണം. പക്ഷെ ഉപാസനയെ സംബന്ധിച്ച് അങ്ങനെയല്ല എന്ന് പറഞ്ഞു. ഉപാസന അത് അവ്യവസ്ഥിതമായി, അങ്ങനെ ഒരു വ്യവസ്ഥിതിയതിൽ പല ഭാഗങ്ങളിലും കണ്ടുപിടിക്കാൻ പ്രയാസമാണ്. അതുകൊണ്ട് പഞ്ചഭൂതങ്ങളിൽ നിന്ന് വേറിട്ട് ഇവിടെ വന്ന് ഇവിടെ എടുത്തു പറയുന്ന സ്മരണം എന്ന് പറയുന്ന അന്ധകരണ ധർമ്മമാണ്. സാകാശാദ് ഭൂയ ഇതി ദൃഷ്ടവീൻ ലിംഗവ്യത്തിന സ്മര തുലിംഗമാണ്. ഭൂയ എന്നല്ല ഭൂയാൻ എന്ന് വരണം. ആകാശം അങ്ങനെയുള്ള സ്മര എന്നാണ്. ഭൂയാൻ എന്ന് വരേണ്ടതിന് പകരം ഭൂയ എന്ന് പറയുന്നത് നമസ്കാരത്തിൽ പറയുന്ന ശരിയല്ല, പുല്ലിംഗത്തിൽ പറയണം. സാകാശാദ്ഭുവാനതി ദൃഷ്ടവിലിംഗവ്യത്യേന സ്മർത്തോ സ്മരണേഹി സത്യാകാശാദി സർവം അർത്ഥവ സ്മരണവതോ ഭോക്യത്വ. അപ്പോ സ്മരിക്കുന്നവൻ സ്മർത്തോ ജീവൻ എന്നർത്ഥം. സ്മരിക്കുമ്പോൾ സർവവും പ്രപഞ്ചത്തിലുള്ള സർവവും സർവവിഷയങ്ങളും അർത്ഥവത്. സ്മരിക്കുമ്പോഴത് അർത്ഥവത്താകുന്നുണ്ട്. മനസ്സിലില്ലെങ്കിൽ അതിന് പിന്നെന്താ, മനസ്സിലുണ്ടെങ്കിലേ ഇതിനെല്ലാം പ്രയോജനമുള്ളൂ, ഇതെല്ലാം പുരുഷാർത്ഥത്തിന് ഉപകരിക്കത്തുള്ളൂ. ഇല്ലെങ്കിൽ അതില്ലാത്തതിന് സ്മരണവതോ ഭോഗ്യത്വ, സ്മരണ ഉള്ളവനാണ് ഇതെല്ലാം ഭോഗ്യവിഷയമായി തീരുന്നു. അത് സ്മരിക്കുന്നു, പിന്നെ അതിനെ അനുഭവിക്കുന്നു. ഏതെങ്കിലും തരത്തിൽ സർവവിഷയങ്ങളെ സംബന്ധിച്ചും അതാണ് നിയമം. അസത്യത്വ സ്മരണയെ സദപി അസദേവ, ഒരു വസ്തു ഉണ്ട് പക്ഷെ സ്മരിച്ചില്ലെങ്കിൽ ജീവൻ എന്താകും? അത് ഇല്ലാത്തതുപോലെ തന്നെ അസദേവ ഇല്ലാത്തത് തന്നെ. ഏതെങ്കിലും ഒരു വസ്തു ഉണ്ടെങ്കിൽ, സുഖത്തിനോ ദുഃഖത്തിനോ കാരണമായ ഒരു വസ്തു ഉണ്ടെങ്കിൽ സ്മരിക്കുന്നു, സ്മരണത്തെ തുടർന്ന് പിന്നെ അത് ആഗ്രഹിക്കാം, പ്രവർത്തിക്കാം, പ്രാപിക്കാം. സ്മരിച്ചില്ലെങ്കിലോ ഇവിടെ തീർന്നു. സദപ്പി അസദൈവ, ഉള്ളതാണെങ്കിലും അസത്ത് തന്നെയാണ്. ആ ജീവനെ സംബന്ധിച്ച് നടത്തും സത്വകാര്യ ഭവ, അത് സത്വകാര്യം അല്ലാതെ വരുന്നു. സ്വർഗത്തെ കുറിച്ച് അറിയാം, പക്ഷെ സ്മരിച്ചില്ലെങ്കിൽ ആ അറിവ് കൊണ്ട് പ്രത്യേകിച്ചൊന്നുമില്ല. സ്മരിച്ചാൽ ഉടൻ ആഗ്രഹം വരും, സ്വർഗത്തെ പ്രാപിക്കണം, പ്രവർത്തിക്കും. ഇല്ലെങ്കിൽ അതില്ലാത്തതുപോലെ തന്നെ ഒരു വിഷയം ബുദ്ധിയിലേക്ക് കടന്നു വരുന്നു, അതാണ് അതിന്റെ സ്മരണ. തുടർന്നത് ആ സ്മരണ സർവത്തിനും ഹേതുവാകുന്നു. അതാ ആ സ്മൃതിയുടെ പ്രാധാന്യത്തെ കാണിക്കുകയാണ്. നാവി സത്വം സ്മൃത്യഭാവേ സത്യം ആകാശാദീന അവഗന്ധം ഇത്യത സ്മരണസി ആകാശാദ് ഭൂയസ്തു. സ്മരണയ്ക്കും അപ്പുറമാണ് ആകാശം, ആകാശത്തിനും അപ്പുറമാണ് സ്മരണ എന്ന് പറഞ്ഞു. ആകാശത്തെക്കാൾ എന്താ അതിന് മേന്മയുള്ളത്, ശ്രേഷ്ഠത അല്ലെങ്കിൽ മഹത്വം എന്താ ആകാശത്തെക്കാളും ഉള്ളത്? അല്ലെങ്കിൽ ആകാശം തെയും ഉപാസിച്ചിട്ട് ഇനി അതിനും അപ്പുറമായിട്ട് എന്താ സ്മൃതിയെ ഉപാസിക്കാൻ? ആകാശം സർവവ്യാപകമല്ലേ, അതിൽ അവസാനിപ്പിച്ചാക്കും പറയുന്നു. ആകാശാദിനാം സത്വം അവഗന്ധു സ്മൃതി അഭാവേ നൈ സഖ്യം. സ്മൃതിയില്ലെങ്കിൽ ആകാശത്തിൽ കൂടി സ്മരിക്കാൻ പറ്റത്തില്ല, ആകാശത്തിന്റെ സത്വം സ്മരിക്കാൻ സാധ്യമല്ല. ഇത്യത സ്മരണസി ആകാശ ഭൂയ, അതുകൊണ്ടെന്താണ് സ്മരണം ആകാശത്തേക്കാൾ അധികമാണ്. ആകാശ ഉപാസനയ്ക്കും അപ്പുറമാണ് സ്മൃതിയുടെ ഉപാസന. ആകാശവും സ്മൃതിയിലൂടെയാണ് സത്വമായി തീരുന്നത്. ദൃശ്യദേഹി ലോക സ്മരണ സിഭൂയസ്വം, സ്മരണയുടെ മഹത്വം ഇന്നെല്ലാം ഉപരിയാണ് സ്മരണ എന്നുള്ളത് ലോകത്ത് ലോകർ കാണപ്പെടുന്നുണ്ടെങ്കിൽ തസ്മാദ്യപി സമുചിത ബഹോ ഏകസ്മിൻ ആസീരൻ ഉപവിശ്യയുഹുത്രീനാഹ ചന്യൂന്യ ഭാഷിതമഭിന സ്മരന്തസ്തേ സുഹൃനൈവതേ കഞ്ചന ശബ്ദം ശ്രമിഹു. മന്ത്രത്തിൽ പറഞ്ഞു, യദ്യപി ബഹവാസീരൻ ന സ്മരന്തോ ഇന്നത്തെ ഈ കഞ്ചന ശ്രമിഹോ ഒരുപാട് പേര് ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്നു. അത് സ്മരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ അവിടെ ഒന്നും ആരും കേൾക്കുന്നില്ല, കാണുന്നില്ല, ചിന്തിക്കുന്നില്ല, അറിയുന്നില്ല. സ്മരണ നഷ്ടപ്പെടുന്ന അസുഖമുണ്ടല്ലോ, അത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ആ വ്യക്തിയെ സംബന്ധിച്ച് എല്ലാം ശരി. എന്തെങ്കിലും അനുഭവത്തിലുണ്ടെങ്കിൽ തന്നെ അതിന് പരസ്പര ബന്ധം ഉണ്ടാകും. വ്യവഹാരം അസാധ്യമായിത്തീരും, അസംഭവമായിത്തീരും. അതാണ് സ്മൃതിയുടെ പ്രാധാന്യം. വിസ്മൃതി വന്നു കഴിഞ്ഞാൽ വ്യവഹാരം സാധ്യമല്ല, അവ്യവസ്ഥിതമാണ്, ജീവിതം തന്നെ അസാധ്യമാണ്. അത് പറയുന്നത് കുറച്ചുപേർ ഒരുമിച്ചിരുന്നു, ഏകസ്മിൻ ആസീനൻ ഉപവിശ്യത്ര ആസീനാഹ, അങ്ങനെ ഇരിക്കുന്നവർ അന്യോന്യഭാഷിതമോ ഭിന്ന സ്മരന്തസ്തെ, പരസ്പരം സംസാരിക്കുന്നു പക്ഷെ സ്മരിക്കുന്നില്ലെങ്കിലോ. ദൈവത്തെ കഞ്ചന ശബ്ദശ്രമി, അവരൊന്നും കേൾക്കുന്നില്ല. തഥാല മന്യൂരൻ മനനം ചെയ്യുന്നില്ല. മന്തവ്യം ചെയ് സ്മരേഹു, മനനം ചെയ്യേണ്ടതാണെങ്കിൽ അത് സ്മരിക്കണം. സ്മരിക്കാതെ എങ്ങനെ മനനം ചെയ്യാൻ പറ്റും? തഥാ മന്യൂരൻ സ്മൃതി അഭാവ എന്ന മന്യൂരൻ, അവർ മനനം ചെയ്യുന്നില്ല. തഥാന വിജാനീരൻ, ഒന്നും അറിയുന്നില്ല. ആകെ ഒരു ശൂന്യതയാകും. കാരണം ബുദ്ധി ആശ്രയിച്ചിട്ടാണ് സർവവും. ഈ നിസ്സാരമെന്ന് കരുതുന്ന ഈ ബുദ്ധി ആശ്രയിച്ചിട്ടാണ് സർവവും നടക്കുന്നത്, ബന്ധവും മോക്ഷവും. അല്ല ഈശ്വരൻ, ഈശ്വരന്റെ അസ്തിത്വം, ഈശ്വരന്റെ നിഷേധം, ജീവന്റെ അസ്തിത്വം, ബന്ധം, മോക്ഷം, അതിന്റെ നിഷേധം, സർവവും ഈ ബുദ്ധി ആശ്രയിച്ചിട്ടാണ്. അതിലിവിടെ വിശേഷിച്ചെടുത്ത് പറയുന്ന സ്മൃതിയെ. സ്മൃതി ഇല്ലെങ്കിൽ ഇതൊന്നുമില്ല, ഗുരുവിന്റെ ശിഷ്യനും അതുകൂടിയില്ല. എല്ലാം തീർന്നു, ആത്മാവുമില്ല, അനാത്മാവും. സർവവും ഈ ബുദ്ധി ആശ്രയിച്ചിട്ടാണ്. അതിൽ വിശേഷതയുണ്ട് സ്മൃതിക്ക്. യഥാവത്തെ സ്മരേഹു മന്ദവ്യം വിജ്ഞാതവ്യം ശ്രോതവ്യം അധശ്രയു. എന്ത് ചെയ്യുന്നു സാധാരണ? എല്ലാം സ്മൃതിയിലേക്ക് കടന്നു വരുന്നു സർവവും. അപ്പോ അതിൽ മനനം ചെയ്യേണ്ടതുണ്ട്, അറിയേണ്ടതുണ്ട്, പിന്നെ കേൾക്കേണ്ടതുണ്ട്. കേൾക്കുന്നു, മനനം ചെയ്യുന്നു, അറിയുന്നു, ഇതെല്ലാം സ്മൃതിയെ ആശ്രയിച്ചിട്ടാണ്. അല്ലെങ്കിൽ ഇതൊന്നും സംഭവിക്കുന്നില്ല. ശൂന്യത പോലെ തഥാ സ്മരണേന വൈ മമ പുത്ര ഏതേ ഇതി പുത്രാൻ വിജാനാദി സ്മരണേന പശു പറയുന്നു. സർവവും പുത്രനെ സ്മരിക്കുക, പുത്രനെ പോലും അറിയുന്ന എങ്ങനെയാണ്? സ്മരണേന, സ്മരിച്ചിട്ട്. ഏതേ മമ പുത്ര, ഇത് എന്റെ പുത്രന്മാരാണ്. പശു, ദാ പശുക്കൾ എന്റെ സമ്പത്ത്. അതോ ഭൂയസ്മരണം ഉപാസയതി, അതുകൊണ്ടെന്താണ് സ്മൃതി ഉപാസിക്കുക? സർവത്തിനും ഉപരിയായി നിൽക്കുന്നു. സർവവ്യവഹാര സാധകമാണ് സ്മൃതി. സ്മൃതി നഷ്ടപ്പെട്ടാൽ പിന്നീടൊന്നുമില്ല. അതുകൊണ്ട് സ്മൃതി ഉപാസിക്കുക. സ്മൃതിയും ബ്രഹ്മം തന്നെ, മറ്റ് സർവത്തെയും ബ്രഹ്മമായി ഉപാസിക്കുമല്ലോ നാമം തോന്നുന്നത്. സ്മൃതിയും ബ്രഹ്മമാണ്, അതിനെയും മഹത്തായി ശ്രേഷ്ഠമായി അതിനെയും ഉപാസിക്കുക. ഇതിന്റെ ഫലവും മറ്റൊന്നും പറഞ്ഞതുപോലെ യാവസ്മരസ്മരം വീണ്ടും ചോദിക്കുന്നു. ഇനി മറ്റെന്തെങ്കിലും ഉണ്ടോ ഉപാസിക്കാൻ? ഇത്രയും ഉപാസിച്ചു കൂടുതലായിട്ട്. തന്മേ ഭഗവാൻ ബ്രഹ്മീതു പറയുന്നുണ്ട്. എന്താണ് ആശാവാവസ്മരാദ്ഭൂയ ഭൂയസ്യ ആശേദ്ധോ വൈ സ്മരോ മന്ത്രാന്നധീതേ കർമാണി കുരുതേ പുത്രാംസ പരംസ ഇച്ഛത ഇമം ച ലോകം അമം ച ഇച്ഛത ആശാം പശ്യേതി സയ ആശാം ബ്രഹ്മേത്യുപാസ്തേ. ആശയാസ്യ സർവേ കാമാസം സമൃദ്ധ്യന്തി അമോഘാഃ സ്യാസ്യ ശോഭവന്തി യാവദാശായ ഗതം തത്ര സ്യഥാ കാമചാരോ ഭവതി യ ആശാം ബ്രഹ്മേത്യുപാസ്തി അസ്തി ഭവ ആശായ ഭൂയൈതി ആശായാ ഭൂയോ അസ്തി ഇതി തമേ ഭഗവാൻ ബ്രവീതു ഇതി ആശാവസ്മരാദ്ഭൂയസി ആശാപ്രാപ്തവസ്തു ആകാംക്ഷ ആശാ തൃഷ്ണ കാമ ഇതി യം ആഹുഃ യാം ആഹുഃ പര്യായൈ സാ ച സ്മരണാദ്ഭൂയസി. പിന്നെ സ്മൃതിക്ക് മാത്രമുണ്ട് ആശ, അതും ഒരു അന്ധകരണ ധർമ്മമാണ് എന്ന് പറഞ്ഞ മനസ്സ് ചിത്തം ഇതുപോലെ ഇതും ആശയും അന്ധകരണ ധർമ്മമാണ്. ആശ അപ്രാപ്ത വസ്തു ആകാംക്ഷ ആശ തൃഷ്ണ കാമം, അതിനെ തന്നെ തൃഷ്ണ കാമം നിരവധി പര്യായങ്ങളുണ്ട്. സാജസ്മരാധ്യസി അത് സ്മൃതിക്കും അപ്പുറമാണ്. കഥം ആശായ ഹി അന്ധകരണസ്ഥയ സ്മരതി സ്മർത്തവ്യം. അന്ധകരണസ്ഥയ എന്ന് പറയുന്നത് കാരണം അത് അന്ധകരണ ധർമ്മമാണ്, അതുകൊണ്ട് സ്മർത്തവ്യ സ്മരതി സ്മരിക്കേണ്ടതിനെല്ലാം സ്മരിക്കുന്നു, ആശിച്ചിട്ട് സ്മരിക്കുന്നു. ആശാവിഷയരൂപം സ്മരൻ അസു സ്മരോ ഭവതി ആശയദ്ധ ആശയ അഭിവർദ്ധിത സ്മരഭൂത സ്മരൻ ദൃഗാദീൻ മന്ത്രാൻ അതീതേ അധീത്യ തദർത്ഥം ബ്രാഹ്മണേഭ്യോ വിധീം ശ്രുത്വ കർമാണി കുരുതി. ആശയദ്ധ ആശയ അഭിവർദ്ധിത മന്ത്രത്തിൽ പറയുന്നു സ്മരാദ്ഭൂയസ്യ ആശയദ്ധോ ആശ കൊണ്ട് വർദ്ധിതമായ സ്മരഭൂത സ്മരണകാദീൻ ആശിച്ച് സ്മരിക്കുന്നു ഋക്കുകളെയും മറ്റും അതിനെ അധ്യയനം ചെയ്യുന്നു. അധീത്യജ തദർത്ഥം ബ്രാഹ്മണേഭ്യോ അത് അധ്യയനം ചെയ്തിട്ട് ബ്രാഹ്മണരിൽ നിന്നും അതിന്റെ അർത്ഥത്തെ മനസ്സിലാക്കുന്നു. ഗുരുക്കന്മാരിൽ നിന്നും വിധിയും ചശ്രുത്വന്റെ വിധികൾ മനസ്സിലാക്കുന്നു. കർമാണി കുരുതി കർമ്മങ്ങൾ ചെയ്യുന്നു. തദ്ഫലാശയവ പുത്രാംശ പരുശും കർമ്മഫലഭൂതാൻ ഇച്ഛതി. ആ ഫല ഇച്ഛ കൊണ്ട് പുത്രനോ പശുവോ എന്താണോ കർമ്മഫലം അതിന് ഇച്ഛിക്കുന്നു അഭിവാഞ്ചതി ആഗ്രഹിക്കുന്നു. ആശയവ സാധുനാനെ അനുതിഷ്ഠന്തി ആശ കൊണ്ട് ഫലത്തിനുള്ള സാധനങ്ങളെ അനുഷ്ഠിക്കുന്നു. ആശ അതും സ്മൃതിയിൽ നിന്നും വ്യത്യസ്തമാണ്. ആശ സർവത്തിനും കാരണമാണ് സ്മൃതി പോലെ. ഇമം ച ലോകം ആശയദ്ധൈവ സ്മരൻ ലോക സംഗ്രഹ ഹേതുഭി ഇച്ഛതേ. ഈ ലോകത്തെ ആശിക്കുന്നു. ആശ വർദ്ധിച്ചിട്ട് ഈ ലോകഫലം പരലോകഫലം എല്ലാം ലോകസംഗ്രഹ അതാത് ലോകങ്ങളെ പ്രാപിക്കുന്നതിനുള്ള ഉപായങ്ങളിലൂടെ ഇച്ഛത ഇച്ഛിക്കുന്നു. എല്ലാ ലോകങ്ങളെയും എല്ലാ കർമ്മങ്ങളുടെയും ഫലങ്ങളെ ഉപായങ്ങളിലൂടെ ഇച്ഛിക്കുന്നു. ഉപായങ്ങളെ സ്വീകരിച്ച് അനുഷ്ഠിച്ചുകൊണ്ട് ഇച്ഛിക്കുന്നു എന്ന് വെച്ചാൽ സ്വർഗ സംഗ്രഹത്തെ ആഗ്രഹിക്കുന്നവൻ സ്വർഗഹേതുവായ യാഗത്തെ അനുഷ്ഠിച്ചുകൊണ്ട് അതിനെ ഇച്ഛിക്കുന്നു. ഇങ്ങനെ സർവത്തിനും ഇച്ഛ കാരണമാണ്. അമുംച്ച ലോകം ആശയദ്ധ ഈ ലോകവും ആശയാൽ ദീപ്തമാണ്. സ്മരൻ തസ്സാധന അനുഷ്ഠാനേന ഇച്ഛതി സ്മരിക്കുന്നു അതിനുള്ള ഉപായങ്ങൾ അനുഷ്ഠിക്കുന്നു ഫലത്തെ ഇച്ഛിക്കുന്നു. അത് ആശ രസന അപബദ്ധം അതുകൊണ്ട് ആശയാകുന്ന ചരടുകൊണ്ട് ബന്ധിച്ചിരിക്കുകയാണ്. സ്മരാകാശാദി നാമപര്യന്തം ജഗത് ചക്രീഭൂതം പ്രതിപാദി. ഇതൊരു ചക്രം പോലെ എങ്ങനെ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ്. സ്മരം ആകാശാദി നാമപര്യന്തം, സ്മരം ആകാശം പിന്നിലേക്ക് പിന്നിലേക്ക് പോയാൽ നാമം വരെ ഇതെല്ലാം ഇങ്ങനെ ഒരു ചക്രം പോലെ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുകയാണ്. ഇതെല്ലാം പരസ്പര ബന്ധമുണ്ടെന്നത് ഈ ഉപാസ എന്ന പറയുന്ന എല്ലാത്തിനും. അതാശായാഹ സ്മരാകവി ഭൂയസ്തുത്യതാശാം ഉപാസ. അതുകൊണ്ട് സ്മൃതിക്ക് മാത്രമാണ് ആശ, ആശയ്ക്ക് അധീനമാണ് സർവവും. അതുകൊണ്ട് ആശയും ബ്രഹ്മമായി ഉപാസിക്കുക. നാരദൻ സനത്കുമാരന്റെ അടുത്ത് ചെല്ലുന്നതും ആശയോടുകൂടിയാണ്. ബ്രഹ്മജിജ്ഞാസ ഒരാശയാണ്, ശോക നിവൃത്തിക്കും ആശയാണ് കാരണം. അതുകൊണ്ട് ആശയുടെ ഇത്രയും വ്യാപകത്വം, അതുകൊണ്ട് ആശയെയും ബ്രഹ്മമായിട്ട് ഉപാസിക്കുക. ആശാം ബ്രഹ്മത്തു ഉപാസേ ശ്രമത്തസ്യ ഫലം. എന്താണ് അതിന്റെ ഫലം? ആശയാ സദാ ഉപാസിതയാ അസ്യ ഉപാസകസ്യ സർവേ കാമ സമൃദ്ധ്യന്തി. സമൃദ്ധിയും കിട്ടുന്നു, അവന്റെ എല്ലാ ആഗ്രഹങ്ങളും സഫലമാകുന്നു, സമൃദ്ധിയെ പ്രാപിക്കുന്നു. എങ്ങനെ? ആശയെ ബ്രഹ്മമായിട്ട് ഉപാസിക്കുന്നു. ആശ തന്നെ ബ്രഹ്മം. അമോഘ ഹ്യസ്യ ആശിഷ പ്രാർത്ഥന സർവാഭവന്തി. അവന്റെ പ്രാർത്ഥനകളെല്ലാം അമോഘമാകുന്നു, വ്യർത്ഥം ആകുന്നില്ല. അമോഘം, മോഹം വ്യർത്ഥം, അത് വ്യർത്ഥമാകുന്നില്ല, സഫലമാകുന്നു എന്നർത്ഥം. യത് പ്രാർത്ഥിക്കുന്നു സർവൻ തത് അവശ്യം ഭവതി, എന്ന് പ്രാർത്ഥിക്കുന്ന അതെല്ലാം നേടാൻ പറ്റും. യാവദാശായാഹ ഗതം ഇത്യാദി, ബാക്കിയെല്ലാം പഴയതുപോലെ തന്നെ. അപ്പോ അവിടെ സ്മൃതി ആകാശ ഇത് രണ്ടാണ്, ഇതിലും പ്രാധാന്യമുണ്ട്. സ്മൃതിയും സർവവ്യവഹാരങ്ങൾക്കും ഹേതുവാണ്, ആശയും അതുപോലെ. അതുകൊണ്ട് ഇതെല്ലാം പരബ്രഹ്മമായിട്ട് ഉപാസിക്കുക. മഹത്തായി, ഉത്കൃഷ്ടമായി, ശ്രേഷ്ഠമായി അന്ന് ഉപാസിക്കുക. അതുകൊണ്ടാണ് വീണ്ടും ചോദിക്കുന്നത്, ഭൂയ ഇനി എന്തെങ്കിലും ഉണ്ടെന്ന് വെച്ചാൽ, ശരി ഇതിനെ ഞാൻ മഹത്വമായി ഉപാസിക്കുന്നു, ബ്രഹ്മമായി ഉപാസിക്കുന്നു, ഇനി മഹത്വമായി ഉപാസിക്കാൻ എന്തെങ്കിലും ഉണ്ടോ? ഭൂയ എന്ന് ചോദിക്കുന്നു. ആ മഹത്ത എന്ന് പറയുന്ന ഉപാസനയിലുള്ളതാണ്. എങ്ങനെയാ ഉപാസനയെല്ലാം മഹത്വം വരുന്നത്? ശിലെ ശിവലിംഗമായി ഉപാസിക്കുമ്പോൾ ശിലയ്ക്ക് മഹത്വം വരുന്നു. അത് ആ ഉപാസന കൊണ്ട് വരുന്ന മഹത്വമാണ്. ശിലയ്ക്ക് സ്വയം മഹത്വമില്ല, മറ്റു ശിലകളിൽ നിന്ന് വ്യത്യാസമൊന്നുമില്ല. പക്ഷെ ശിലയെ ശിവലിംഗമായി ഉപാസിച്ചാൽ ശില മഹത്വമുള്ളതായി, ആ സ്വയം ശിവനായി. അതുപോലെ തന്നെ ഇവിടെ പറയുന്ന കാര്യങ്ങൾ ആശ സ്മൃതി എന്നെല്ലാം പറയുന്നത് മറ്റുള്ളതിൽ നിന്ന് വിശേഷിച്ചതിന് മഹത്വമൊന്നുമില്ല, അങ്ങനെ കാണാൻ വഴിയില്ല. മനസ്സിനേക്കാൾ മഹത്വമുള്ളതാണ് സ്മൃതി, അതിനേക്കാൾ മഹത്വമുള്ളതാണ് വിശ്വാസം, വിജ്ഞാനം, അതിനേക്കാൾ മഹത്വമുള്ളതാണ് ചിത്രം എന്നെല്ലാം പറയാം. ഏതിനെയും മാറ്റി തിരിച്ചുമെല്ലാം പറയാം. പക്ഷെ ഇവിടെ ഓരോന്നിനെ കുറിച്ചും പറയുമ്പോൾ ഭൂയഹ എന്ന് പറയും. ഇനി എന്തെങ്കിലും ഉണ്ടോ ഇങ്ങനെ മഹത്വത്തോട് ഉപാസിക്കാൻ? അപ്പോ അവിടെ ആ മഹത്വം എന്ന് പറയുന്നത് ഉപാസനയിലൂടെ വരുന്ന മഹത്വമാണ്. ശിവോപാസനയിലൂടെ ശിലയ്ക്ക് വന്ന മഹത്വം പോലെ കൊണ്ടാണ് ഇതിന്റെ മഹത്വം എന്ന് പറയുന്നത്. ഇവിടെ ഉപാസന എങ്ങനെ വരുന്നു? ഇതിനെല്ലാത്തിനും ബ്രഹ്മമായിട്ട് ഉപാസിക്കുന്നു. ബ്രഹ്മം സർവമഹത്താണ്. അപ്പൊ സർവമഹത്തായിരിക്കുന്നു ബ്രഹ്മമായി ഉപാസിക്കുക. ഞാൻ ഇതെല്ലാം മഹത്താണ്, ഇതെല്ലാം ഒരു ചക്രം പോലെ. ചക്രിയം എന്ന് പറഞ്ഞാൽ ഒരിടത്ത് തുടങ്ങി വീണ്ടും അവിടെ തന്നെ അവസാനിക്കുന്നു. ഓരോന്നിനും അതാതിന്റെ സൃഷ്ടിയിലെ ഓരോന്നിന്റെ നിലയിൽ അതാതിന് മഹത്വം, അത് ബ്രഹ്മമായിട്ട് ഉപാസിച്ചു കഴിഞ്ഞാൽ എല്ലാത്തിനും ഒരേ തരത്തിലുള്ള മഹത്വം. അതുകൊണ്ടാണ് ഭൂയഹ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒന്ന് മറ്റൊന്നിനേക്കാൾ ശ്രേഷ്ഠം എന്നുള്ള അർത്ഥത്തിലല്ല. അത് ഏതിനേക്കാൾ ശ്രേഷ്ഠം എന്ന് നിർണയിക്കാൻ പ്രയാസമാണ്. വിജ്ഞാനത്തെക്കാൾ ശ്രേഷ്ഠമാണ് സ്മൃതി, ആശയക്കാൾ ശ്രേഷ്ഠമാണ് വിജ്ഞാനം, ഇങ്ങനെ നിശ്ചയിക്കാൻ പറ്റത്തില്ല. പക്ഷേ സർവത്തെയും ബ്രഹ്മമായി ഉപാസിക്കുന്നു, ബ്രഹ്മം മഹത്താണ്, സർവവും മഹത്വമായി, അതുകൊണ്ട് അതിന്റെ ഫലം മുമ്പ് പറഞ്ഞതുപോലെ യാവദാശായാ ഗതം തത്ര യഥാ കാമ്പച്ചാരോ ഭവതി യാശം ബ്രഹ്മിത്യുപാസ്തി നസ്തി ആശായാ ഭൂയി. ഇനി മറ്റെന്തെങ്കിലുമുണ്ടോ കൂടുതലായി ബ്രഹ്മമായി ഉപാസിക്കുന്നതിനെന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നുണ്ട്. ആശയാവാഭൂസ്തി ആശയക്കാളും മഹത്തായിട്ടുള്ളതാണ് തന്മയെ ഭഗവാൻ ബ്രവീ എന്നാണ് അതെനിക്ക് ഉപദേശിച്ചാലും. അടുത്ത പ്രാണോവ ആശയാഭൂയാൻ സമർപ്പിതസ്മിൻ പ്രാണേ സർവം സമർപ്പിതം പ്രാണ പ്രാണേ നയാതി പ്രാണ പ്രാണം ദദാതി പ്രാണായ ദദാതി പ്രാണോഹ പിതാ പ്രാണോ മാതാ പ്രാണോ ഭ്രാതാ പ്രാണസ്വസ പ്രാണ ആചാര്യ പ്രാണോ ബ്രാഹ്മണ സ യദി പിതരം വാ മാതരം വാ ഭ്രാതരം വാ സ്വസാരം വാ ആചാര്യം വാ ബ്രാഹ്മണം വാ കിഞ്ചിത് ഭൃശമിവ പ്രത്യാഹ ധിക്ത്വാ അസ്തു ഇതി ഏവം പദം പിരിച്ച് എന്നാകൊണ്ട് തന്തിയായിരിക്കുകയാണ്. ധിക്ത്വാ അസ്തു അവിടെ ആ അസ്തു ഇതി ഏവ ഏനം അവിടെ എന്നാ സന്ധി വന്നിരിക്കും. പിതൃഹ വൈ തമസി മാതൃഹ വൈ തമസി ഭ്രാതൃഹ വൈ തമസി ശ്വസുർഹ വൈ തമസി ആചാര്യഹ വൈ തമസി ബ്രാഹ്മണഹ വൈ തമസി അധ യദ്യപ്യേനാൻ അനുക്രാന്ത പ്രാണാൻ ശൂലേന സമാസം വേദി സന്ദേഹേ നൈവേനം ബ്രൂയുഃ പിതൃഹാസീതി ന മാതൃഹാസീതി ന ഭ്രാതൃഹാസീതി ന ശ്വസുർഹാസീതി ന ആചാര്യഹാസീതി ന ബ്രാഹ്മണഃ അസീതി പ്രാണോഹ്യേവ ഏതാനി സർവാണി ഭൂതി സവാ ഏഷ ഏവം പശ്യൻ ഏവം മന്വാന ഏവം വിജാനൻ അതിവാദി ഭവതി തം ചേത് ബ്രൂയുഃ അതിവാദ്യസീതി അതിവാദ്യസ്മീതി ബ്രൂയാൻ ന അപഹ്നുവീതാ